The editorial.
February 28 ബുധൻ, 1199 കുംഭം, 15 ദീപിക എഡിറ്റോറിയൽ. രക്തസാക്ഷി പട്ടികയിൽ മൂന്നാറിലെ സുരേഷും. വന്യജീവികൾ മനുഷ്യരെ തുടർച്ചയായി കൊന്നു തള്ളിയിട്ടും ഒന്നും ചെയ്യാനാവാതെ നിർലജ്ജ്യം കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്ക് കാട്ടാന ഒരു മൃതദേഹം കൂടി വലിച്ചെറിഞ്ഞിരിക്കുന്നു. മൂന്നാറിലാണ് രക്തസാക്ഷി പട്ടികയിലേക്ക് ഒരാളുടെ പേര് കൂടി എഴുതി ചേർത്തിരിക്കുന്നത്. വന്യജീവികളെ കൊല്ലാൻ നിയമമുണ്ടെന്ന് കേന്ദ്രവും ആ നിയമം ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാനവും ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. മനുഷ്യജീവന് മാത്രം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത കാട്ടുനീതിക്ക് അർഹതയില്ലേ? തിങ്കളാഴ്ച രാത്രിയിലാണ് മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശിയും പെരിയവര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറുമായിരുന്ന മണികണ്ഠൻ എന്ന സുരേഷ് കുമാർ കൊല്ലപ്പെട്ടത്. ഓട്ടോ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ മണികണ്ഠനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് വലിച്ചെറിയുകയായിരുന്നു. തൽക്ഷണം മരിച്ചു. ഓട്ടോയിൽ ഒപ്പമുണ്ടായിരുന്ന 3 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ വർഷം ഇതുവരെ 4 പേരെയാണ് ഇടുക്കിയിൽ കാട്ടാന കൊന്നത്. വയനാട്ടിൽ ഈ മാസം 2 പേരെ കാട്ടാന കൊന്നു. മൂന്നാറിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജനങ്ങൾ പരാതിപ്പെട്ടിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പിന് ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായപ്പോൾ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അത് വനം വകുപ്പ് കൈകാര്യം ചെയ്തുകൊള്ളുമെന്നാണ്. ചെയ്തു. ദിവസങ്ങൾക്കകം നിസ്സഹായനായ ഒരു തൊഴിലാളിയെ കാട്ടാന കൊന്നു. ജനങ്ങളെ രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടൊരു സർക്കാർ അവരെ തുടർച്ചയായി കൊലയ്ക്ക് കൊടുക്കുകയാണ്. അത് മറച്ചു വെക്കാനാണ് സർക്കാരിനെ നയിക്കുന്ന LDF മൂന്നാറിൽ ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ രാഷ്ട്രീയ നാടകം? ദുരിതമനുഭവിക്കുന്ന ജനതയോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഹർത്താൽ നടത്തുകയല്ല, സ്വന്തം സർക്കാരിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. തിങ്കളാഴ്ച ആളെ കൊന്നിടത്ത് ഇന്നലെ കൂടുതൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ബഹളം വെച്ച് നാട്ടുകാർ ആനയെ അകറ്റി നിർത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കുകയെ നിവർത്തിയുള്ളൂ. വനം വകുപ്പ് െ പ്രതീക്ഷിച്ചിരുന്നാൽ വീട്ടുകാർക്ക് കിട്ടുന്നത് നഷ്ടപരിഹാരത്തിന്റെ ഗഡുവായിരിക്കും. ഇന്നലെയും വനം മന്ത്രി എഴുതി. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അപ്രായോഗികതയും ജനങ്ങളെ കൊന്നൊടുക്കുന്ന കാട്ടാനയെയും നരഭോജികളായ കടുവയെയും ഒക്കെ കൊല്ലാനാവാത്തതിന്റെ കാരണങ്ങൾ. 2018 കടുവയെ കൊല്ലാൻ ഉത്തരവിട്ട മഹാരാഷ്ട്രയിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെതിരെയുള്ള കേസ് ഇപ്പോഴും തീർന്നിട്ടില്ലെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഏതായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ അത്തരം കോടതി നടപടിയൊന്നും താങ്കൾക്കോ താങ്കളുടെ ഉദ്യോഗസ്ഥർക്കോ നേരിടേണ്ടി വരില്ല. ക്രിമിനൽ നടപടിക്രമത്തിലെ 133rd വകുപ്പ് വന്യജീവികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കളക്ടറെ അനുവദിക്കുന്നില്ലെന്നും താങ്കൾ എഴുതി. സർ, നിങ്ങളുടെ സർക്കാർ കഴിഞ്ഞ 8 വർഷമായി ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള കഴിവ് സംസ്ഥാന സർക്കാരിനില്ല. ജനങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കൊള്ളൂ എന്നാണോ? ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ആവർത്തിക്കുന്ന ഈ ന്യായീകരണങ്ങളിൽ കഴമ്പില്ലെന്നല്ല. ചില പ്രമേയങ്ങളും നിവേദനങ്ങളും ഒഴിച്ചാൽ അതിന് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെന്നതാണ് കാര്യം. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വന്യജീവി ആക്രമണത്തിൽ 909 പേർ കൊല്ലപ്പെട്ടു. 55839 ആക്രമണങ്ങളിലായി 1000 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. 10,000 കണക്കിന് ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചു. എത്ര കാലം 1972 എന്ന് പുലമ്പിക്കൊണ്ടിരിക്കും? ഇത് പറയാനാണോ നിങ്ങൾക്ക് അധികാരം തന്നത്? നമ്മുടെ നാട് വലിയൊരു ദുരന്ത മുഖത്താണ്. സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ കൂട്ടായ പ്രയത്നം നടത്തണം. നിവേദനം കൊടുത്തും പ്രമേയം പാസാക്കിയും പിരിയുന്ന നാടകവേദിയല്ല ഉദ്ദേശിച്ചത്. തിരുത്താൻ മടിക്കുന്ന കേന്ദ്രത്തിനെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ സാധ്യമായതെല്ലാം ചെയ്യണം. ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും കാലഹരണപ്പെട്ട ഒരു നിയമത്തെ നെഞ്ചോട് ചേർക്കുന്ന കേന്ദ്ര നടപടിയും ജനവിരുദ്ധതയാണ്. ഈ നിയമം വെച്ച് വന്യജീവികളെ കൊന്നൊടുക്കി ജനങ്ങളെ രക്ഷിച്ച ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഉദാഹരണം കേന്ദ്രമന്ത്രിക്ക് കാണിക്കാനുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും കേന്ദ്ര സർക്കാരിന്റെ മുട്ടാപ്പോക്കും മനുഷ്യരെ കൊന്നു തള്ളുകയാണ്. അതുണ്ടാകില്ലെന്ന് ഗ്യാരണ്ടി നൽകാൻ ഒരു വോട്ട് പ്രസംഗത്തിനും കഴിയുന്നില്ല. ഈ കാപട്യം അവസാനിപ്പിക്കാറായി.
The editorial.